ആകാശവാണി തൃശൂർ. തൊഴിലാളി മണ്ഡലം.
പ്രിയ തൊഴിലാളി മണ്ഡലം സുഹൃത്തുക്കളെ, ഇന്നത്തെ തൊഴിലാളി മണ്ഡലത്തിൽ സ്വയം തൊഴിലിലൂടെ ഉപജീവനം കരുപ്പിടിപ്പിച്ച കളത്തിൽ സതീശന്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിക്കുക ആദ്യ ഭാഗം.
ഞാനിപ്പോ ഫാസ്റ്റ് ഫുഡ് സർവീസാണ്, തട്ടുകട റോഡ് സൈഡില്.
തട്ടുകട എന്ന് പറയുന്നതിന് ഒരു സമയപരിധിയുണ്ട്, വൈകുന്നേരം മുതൽ നേരെ വെളുക്കുന്നവരെയോ അല്ലെങ്കിൽ രാത്രി 12 മണി വരെയോ അങ്ങനെയാണല്ലോ. ഒരു ചോദ്യം ചോദിക്കുക, എന്തുകൊണ്ട് തട്ടുകട? വേറെ ജോലി ഒന്നും അറിയില്ലായിരുന്നു, അതെയോ? എന്തുകൊണ്ടാണ് തട്ടുകടയിലേക്ക് തിരിയാൻ കാരണം?
ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രൈവറാണ്, കൂടുതലും ഈ കൺസ്ട്രക്ഷൻ വർക്കുമായി ബന്ധപ്പെട്ട ഇതാണ് ചെയ്തിരുന്നത്. ലോറിയൊക്കെ ഓടിച്ചിരുന്ന സമയത്ത് പിന്നീട് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇടിവൊക്കെ വന്നപ്പോൾ തന്നെ ലോറി ഉപേക്ഷിച്ചു. ഓട്ടോറിക്ഷ, സാധാരണ ചെറുപ്പം മുതൽ ഓട്ടോറിക്ഷ ഓടിക്കും. ഓട്ടോറിക്ഷയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തൊഴിൽ, അല്ലെങ്കിൽ അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയാവുന്ന ഒരു തൊഴിൽ എന്ന് പറയുന്നത് ഓട്ടോറിക്ഷയാണ്. ഇപ്പോഴും ഓട്ടോറിക്ഷയുണ്ട്, പ്രൈവറ്റ് ആയിട്ട്
എനിക്ക്,
അല്ല പ്രൈവറ്റ് ആയിട്ട് ഉണ്ട്, മറ്റുള്ളവർ ഓടിക്കുന്നതല്ല, ഞാൻ എൻ്റെ ഉപയോഗത്തിന്. ഞാൻ ഓടിച്ചിരുന്ന പാസഞ്ചർ ഓട്ടോറിക്ഷ പ്രൈവറ്റ് ആക്കി ഇപ്പോൾ ഈ തട്ടുകട തുടങ്ങിയപ്പോൾ ആവശ്യത്തിന്.
അപ്പോൾ ഈ തട്ടുകട തുടങ്ങുന്നതിന് മുമ്പ് ലോറി ഓടിച്ചു, പിന്നെ ഓട്ടോറിക്ഷ എന്ന് പറഞ്ഞു. ഈ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം എന്ത് കളക്ഷൻ കിട്ടുമായിരുന്നു? ഒരു ദിവസം ഒരു കുടുംബം പുലർത്താനുള്ള അത്രയും വരുമാനം ഉണ്ടാവുമായിരുന്നു?
തീർച്ചയായിട്ടും നമുക്ക് ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ നമ്മൾ അധികം അനാവശ്യ ചെലവുകളില്ലാത്തൊരു വ്യക്തിക്ക് മാന്യമായ രീതിയിൽ ഒരു കുടുംബത്തെ പുലർത്താൻ കഴിയും. പുറത്തുനിന്നുള്ള അധികം ഭക്ഷണം, അതുപോലെ തന്നെ മറ്റു ഉല്ലാസങ്ങളൊന്നും ഉണ്ടാകില്ല, ലഹരികൾ അതൊന്നും ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണെങ്കിൽ വളരെ മാന്യമായിട്ട് കഷ്ടപ്പാടൊന്നും ഇല്ലാതെ കൊണ്ട് ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കാൻ കഴിയുന്നതാണ് എനിക്ക് എൻ്റെ അനുഭവത്തിലുള്ളത്. അതിപ്പോൾ നമ്മുടെ ചെലവിൻ്റെ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ചെലവ് എന്നുള്ള വീട്ടിലെ ചെലവുകളും കൂടി കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 6-7 പേരായാൽ പോലും സാധിക്കാവുന്ന കാര്യമാണ്. ഇപ്പോൾ ചുരുങ്ങിയതിപ്പോൾ അച്ഛൻ, അമ്മ, ഭാര്യ, 2-3 കുട്ടികൾ, നമ്മൾ ഉൾപ്പെടുന്ന ഒരു കുടുംബത്തിന് നമുക്കത് കൈകാര്യം ചെയ്യാൻ കഴിയും. പക്ഷെ അത് ചെലവ് നിയന്ത്രണം ഉണ്ടായിരിക്കണം എന്ന് മാത്രം.
ഒരു പ്ലാനിങ് ഒക്കെ വേണം,
പ്ലാനിങ് വേണം. ഒരുപാട് അനാവശ്യ ചെലവുകൾ, നമ്മൾ മറ്റുള്ളവരെ അനുകരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ശ്രമങ്ങൾ, ഇതൊക്കെ വരികയാണെങ്കിൽ ഓട്ടോറിക്ഷ ഉണ്ടെന്ന് മുതലാവില്ല. നമ്മൾ സാധാരണ നമ്മുടെ വരവിനനുസരിച്ച് ചെലവ് ചെയ്യാൻ കഴിയുന്ന ഒരു ബഡ്ജറ്റിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓട്ടോറിക്ഷ ഗുണകരമായിട്ടുള്ള ഒരു തൊഴിലാണ്.
ഈ ഓട്ടോറിക്ഷ ഓടിച്ചുകൊണ്ടിരുന്ന ഒരാൾ അത്യാവശ്യം ഉള്ള വരുമാനമുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്ന ഒരാളായ സതീശൻ പിന്നെ എന്തുകൊണ്ടാണ് തട്ടുകട എന്ന ഒരു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫാസ്റ്റ് ഫുഡ് രംഗത്തേക്ക് കടക്കാനുള്ള കാരണം?
ഒന്നാമത്തെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഞാനിവിടെ തൃശ്ശൂർ കോർപ്പറേഷനിലാണ് ജീവിക്കുന്നതും തൊഴിലെടുക്കുന്നത് ഓട്ടോറിക്ഷ. അപ്പോൾ കോർപ്പറേഷൻ ആവുന്നതിന് മുൻപ് ഒരു 5-6 മുനിസിപ്പാലിറ്റി ആയിരുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നമുക്ക് അനായാസം സാധിക്കുമായിരുന്നു. ഇപ്പം ഈ കോർപ്പറേഷനായ കാലഘട്ടത്തിൽ ഒരുപാട് ഏരിയയിൽ നിന്നിട്ട് വണ്ടികൾ കോർപ്പറേഷൻ പരിധിയിൽ വന്നു, ആളുകൾ കുറവും, പിന്നെ അതുമാതിരി കോർപ്പറേഷൻ്റെ പരിധി കൂടുകയും ധാരാളം വണ്ടികൾ
വരികയും
ചെയ്തപ്പോൾ പൊതുവെ ഇത്തിരി ബുദ്ധിമുട്ട്
അനുഭവം,
വരവ് ഇത്തിരി കുറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്തിന് ഒരു അപ്ലിക്കേഷൻ ഫോം വാങ്ങുന്നതിന് വേണ്ടി സുഹൃത്തിൻ്റെ കൂടെ ഞാൻ PMRY ഓഫീസിലേക്ക് പോവുകയുണ്ടായി. അപ്പോൾ ആ സമയത്ത് ഞാനൊന്ന് വാങ്ങി തട്ടുകടയ്ക്ക് ലോൺ ലഭിക്കുമോ എന്ന് ഞാനൊന്ന് പരിശ്രമിക്കുകയുണ്ടായി. ഇപ്പോൾ ഈ ഹോട്ടലും മറ്റുള്ള കാര്യങ്ങൾ തുടങ്ങാനുള്ള നമുക്ക് സാമ്പത്തിക ശേഷി ഇല്ല. അപ്പോൾ ചെറിയ രീതിയിൽ, പിന്നെ എൻ്റെ ചേട്ടൻ, എൻ്റെ നേരമൂത്ത സഹോദരൻ ഈ തൊഴിലുമായി ജീവിക്കുന്നു, അപ്പോൾ അതിൻ്റെ ഒരു അനുകരണം എന്നുള്ള രീതിയിൽ എനിക്കും ചെയ്യാൻ കഴിയുമോ എന്ന് ചിന്തിച്ചപ്പോൾ ആ വഴിക്കൊന്ന് ശ്രമിച്ചു നോക്കി. അപ്പോൾ PMRY അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ലോൺ കിട്ടി.
30,000
രൂപയാണ് എടുത്തത്.
അപ്പോൾ
ഇത്രയാണ് കിട്ടുക എന്ന് പറഞ്ഞാൽ കിട്ടും. പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു എനിക്ക് വായ്പകൾ അധികം എടുക്കുന്ന സ്വഭാവമില്ല. അപ്പോൾ ഒരുപാട് കിട്ടിയാൽ തന്നെ നമുക്കത് അടച്ചു തീർക്കണമല്ലോ. അപ്പോൾ എനിക്ക് ഒരു ആളിൽ നിന്ന് നമ്മൾ വാങ്ങുക എന്ന് മാത്രമല്ലല്ലോ, തിരിച്ചു കൊടുക്കേണ്ട. അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ രീതിയിൽ തുടങ്ങാൻ വേണ്ടി മാത്രമുള്ള ഒരു വായ്പയാണ് ഞാൻ അപേക്ഷിച്ചതും എടുത്തതും. നമ്മളൊരു 100,000 രൂപ വരെയൊക്കെ നമുക്ക് വായ്പ ലഭിക്കും. പക്ഷെ ആ 100,000 നമ്മൾ വാങ്ങിയിട്ട് നമുക്ക് ഒരു വ്യക്തിക്ക് നമുക്ക് ലഭിക്കും. പിന്നെ ജോയിന്റ് ഒക്കെ ആണെങ്കിൽ 1,000,000 രൂപ വരെ കിട്ടാനുള്ള ഇതുകളുണ്ട്. പക്ഷെ നമ്മളൊരു വ്യക്തി 100,000 രൂപ വാങ്ങിയിട്ട് ഒരുപാട് കാശ് വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ ഒരു 30,000 രൂപ വരെ തുടങ്ങാൻ ഇപ്പൊ ചേട്ടനെ കേട്ട് കൺസൾട്ട് ചെയ്തപ്പോ ഒരു ഏകദേശം 30,000 രൂപ മതി ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് കാശ് എത്തുമ്പോൾ ബിസിനസ് ഡള്ളായി പൊളിഞ്ഞു, നമ്മൾ അതിന്റെ പിന്നാലെ നടക്കണം, അവർക്ക് ബുദ്ധിമുട്ട്, നമുക്ക് ധനസഹായം തരുന്ന ബാങ്കിനൊക്കെ ബുദ്ധിമുട്ട്. എന്റെ അറിവിൽ ഒരു പക്ഷെ ആദ്യമായിട്ടായിരിക്കും വഴിയോര കച്ചവടത്തിന് PMRY ലോൺ ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരു സഹായം ചെയ്തു തന്നാൽ അവർക്ക് ഒരു ദോഷം ഉണ്ടാവാൻ പാടില്ലല്ലോ. നമ്മൾ തവണകൾ മുടങ്ങി അല്ലെങ്കിൽ നമുക്ക് അടയ്ക്കാൻ പറ്റാണ്ട് വരെ പിന്നെ അത് ജപ്തിയിലേക്ക് വരാം, അങ്ങനെയുള്ള അതൊക്കെ ഒഴിവാക്കാനായിട്ട് വളരെ ചെറിയൊരു സംഖ്യ നമ്മളെ കഴിയാവുന്ന ചെറുതായിട്ട് തുടങ്ങാവുന്ന. പിന്നെ നമുക്ക് തട്ടുകടയൊക്കെ തുടങ്ങണമെങ്കിൽ പ്രധാനമായിട്ട് ആവശ്യം നമ്മുടെ കുടുംബത്ത് ആളുകൾ ഉണ്ടായിരിക്കണം. ആളുകൾ വെച്ചാൽ ഒരുപാട് പേര് സഹായിക്കാനായിട്ട്. കച്ചവട സ്ഥലത്ത് നമുക്ക് ഒരാളെ സ്റ്റാഫിനെ നിർത്താമെന്നുണ്ടെങ്കിലും ഒന്നോ രണ്ടോ എത്ര പേര് നിർത്താമെന്നുണ്ടെങ്കിലും ഈ ഹോട്ടലുകളും തട്ടുകടയും നമ്മളുടെ വ്യത്യാസം എങ്ങനെയാണ്? അല്ല, ഒരുപാട് പേര് ചോദിക്കുന്ന,
അതായത്
ഹോട്ടലില്
ആഹാരം
ഉണ്ടാക്കുന്ന സപ്ലൈ ചെയ്യുന്നത് മുഴുവൻ പുരുഷ ജീവനക്കാരായിരിക്കും. ഒരു 90 ഇപ്പൊ സ്ത്രീകൾ ഉണ്ടാവാം, എങ്കിലും അത് ഹോട്ടലിൽ തന്നെ ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതിലൊരു സ്റ്റാഫ് മുടങ്ങിയാലും പണി മുടങ്ങുന്നില്ല. ഇനി അവിടെ ഒരു ഓണർക്ക് ഒരു ദിവസം വരാൻ പറ്റാതിരുന്നാലും അവിടെ ഹോട്ടൽ മുടങ്ങുന്നില്ല, നടക്കും. 99% തട്ടുകടകള് ഫുഡ് പാചകം ചെയ്യുന്നത് വീട്ടിൽ തന്നെയാണ്. ഇതേ ഫുഡ് തന്നെയാണ് അവരും അവരുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫുഡിൽ കലർപ്പ് വരാനായിട്ടുള്ള സാധ്യത 99% ഇല്ല. പിന്നെ ഉണ്ടാകാം, നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ഒരുമാതിരിപ്പെട്ട തട്ടുകടകളിൽ നമ്മുടെ വീട്ടിലാണ് കുക്കിംഗ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, വീട്ടുകാർക്ക് എന്തെങ്കിലും അസുഖം, അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും വേറെ എൻഗേജ്മെന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അന്ന് കച്ചവടം മുടങ്ങുന്നുണ്ട്. പിന്നെ ഒരുപാട് വലിയ ബിസിനസ്സൊക്കെ നടത്തണമെങ്കിൽ അതിനനുസരിച്ച് ആളുകൾ ഉണ്ടായിരിക്കണം. ഇപ്പൊ ബോട്ടി കൊള്ളി അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ 10-20 കിലോ കൊള്ളി നിർക്കണമെങ്കിൽ തന്നെ ഒരുപാട് നേരമാണ്. പിന്നെ 10-500 കാടമുട്ട ഒക്കെ അങ്ങനെയൊക്കെ ആകുമ്പോൾ, അത്രയും വലിയ കച്ചവടമൊക്കെ ആകുമ്പോൾ അത് തൊണ്ട് വിളിച്ച് എടുക്കാനും അങ്ങനെ ഒരുപാട്. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീട്ടിൽ എനിക്ക് വയസ്സായ ഒരു അമ്മയും അതുപോലെ തന്നെ ഭാര്യയും മാത്രമാണ് ഉള്ളത്, വേറെ സഹോദരികളും അങ്ങനെ ഇല്ല. അപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിയാവുന്ന വിധത്തിലുള്ള കച്ചവടമാണ് നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതാണ് ചെറിയ രീതിയിൽ ഞാൻ ഇപ്പോഴും ആ ഒരു ചെറിയ രീതിയിലുള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്.
എന്തൊക്കെ ഐറ്റമാണ് പിന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്?
ഞാൻ അവിടെ സാധാരണ ദോശ, പിന്നെ പുട്ട്. ഈ ദോശയ്ക്കും പുട്ടിനും എൻ്റെ കടയിൽ ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പൊ തൃശ്ശൂർ പൊതുവെ ഈ തട്ട് ദോശ, ചെറിയ ദോശ, കനം കൂടിയ ദോശ വളരെ അപൂർവം സ്ഥലത്തിൽ ആണ് കിട്ടുന്നത്. അപ്പൊ ആ ദോശ ആണ് നമ്മുടെ അവിടെ ഉണ്ടാക്കുന്നത്. പിന്നെ പുട്ട്, അതിൻ്റെ പ്രത്യേകത തട്ട് ദോശ, ഒരു പ്രത്യേകതയാണ് ആ ദോശയ്ക്ക്. ഒരുപാട് പേര് കസ്റ്റമേഴ്സ് ആ ദോശ കഴിക്കാൻ വേണ്ടി മാത്രം വരുന്നുണ്ട്. പിന്നെ പുട്ട് എന്ന് പറയുന്നത് അതിനുണ്ട് ഒരു പ്രത്യേകത, അത് ചിരട്ടയിലാണ് ഉണ്ടാക്കുന്നത്, ചിരട്ടപ്പുട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ മാതിരി ബോട്ടിയും കൊള്ളി, ബീഫ്, മുതിര സാധാരണ തട്ടുകടകളിൽ ലഭിക്കാറില്ല. അങ്ങനെ പിന്നെ ഓംലേറ്റ് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമുക്കവിടെ ചെയ്യുന്നത്. ഞാനൊരാളാണ് അവിടെ കച്ചവടത്തിനുള്ളൂ എന്നുള്ളതും ഐറ്റംസ് കുറയ്ക്കാറ്. പിന്നെ ചിക്കൻ പാർട്സ്, അങ്ങനെ കുറച്ച് ഐറ്റംസ്.
നമ്മൾ സാധാരണ ഒരു 5-6 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മുടെ കച്ചവടം തുടങ്ങുന്നത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴേ തയ്യാറാകണം? 6 മണിക്ക് നമുക്ക് ഈ സാധനം കൊണ്ടുപോകണമെങ്കിൽ എന്തായാലും 2-3 മണിക്കൂർ മുമ്പേ അതിനെ തുടങ്ങണല്ലോ. അപ്പൊ അത് എപ്പോ നിങ്ങൾ ഇതിന് തുടക്കം ഇടും?
എപ്പൊ നമ്മൾ എഴുന്നേൽക്കുന്നുവോ അപ്പൊ നമ്മുടെ പ്രാഥമിക കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മള് ഇതിനു വേണ്ടി ഇറങ്ങണം. കച്ചവടം ചെറുതായാലും വലുതായാലും പടി ഒന്നാണ്. കുറച്ച് കാര്യങ്ങളിൽ മാത്രം വ്യത്യാസം ഉണ്ടാവുന്നല്ലാണ്ട് നമ്മുടെ റൊട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. പുലർച്ചെ 2 മണിയൊക്കെ കഴിഞ്ഞിട്ട് കച്ചവടം കഴിഞ്ഞ് വന്ന് കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ എനിക്കൊരു 9-10 മണിയുടെ ഉള്ളിലേക്കാണ് സാധാരണ എണീക്കാൻ കഴിയുക. നേരത്തെ എനിക്കേണ്ട ആവശ്യം വന്നാൽ എണീക്കാം, എന്നല്ലാതെ സാധാരണഗതിയിൽ ഒരു 9 മണി ആകും എങ്ങനെയായാലും നമ്മൾ എണീക്കുമ്പോൾ. അപ്പോൾ അവിടുന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു 10-10:30 മാർക്കറ്റിൽ പോയാൽ ഒരു 12-1 മണിയോടുകൂടി നമ്മൾ അവിടുന്ന് സാധനങ്ങളുമായിട്ട് വന്നാൽ, പിന്നെ അവിടുന്ന് ഒരു 1 മണി മുതൽ 3 മണി വരെ നമുക്ക് ഒരല്പം 3-4 മണി വരെ വേണമെങ്കിൽ ഫ്രീ ആയിട്ടുള്ള സമയം എന്ന് കച്ചവടം ചെയ്യാൻ പോകുന്ന എനിക്ക് ഉൾപ്പെടെ സ്റ്റാഫുകൾക്ക് അതിലുണ്ടാവും.
കളത്തിൽ സതീഷ് തന്റെ അനുഭവങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇതുവരെ ഇതിന്റെ 2nd ഭാഗം അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയത്ത്.
തൊഴിലാളി മണ്ഡലം സമാപിക്കുന്നു.